ഇന്ന് ഞാനൊരു ആനക്കഥയാണ് പറയാൻ പോകുന്നത്. ഒരു ആനയെ പറ്റിയുള്ള കഥ. വെറും ആനയല്ല ഇത്, വളരെ പ്രസിദ്ധനായ ഒരു ആനയായിരുന്നു. ആനയുടെ പേര് തിരുവട്ടാറ്റ് ആദികേശവൻ എന്നാണ്. ശരിക്കും ആദികേശവൻ്റെ കഥ പറയുമ്പോൾ അത് ആദികേശവൻ്റെ കഥ മാത്രമല്ല, ആദികേശവൻ്റെ പാപ്പാനായിരുന്ന അഴകപ്പാ പിള്ളയുടെയും കൂടെ കഥയാണ്. ഇത് ഐതിഹ്യമാലയിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് തിരുവട്ടാറ്റ് ആദികേശവൻ്റെ കഥ തുടങ്ങാം. പണ്ട് കേരളം പല പല രാജ്യങ്ങളായി വിഭജിച്ചിരിക്കുകയായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ കായംകുളം രാജാവിൻ്റെ ശ്രീചക്രത്തെ പറ്റിയുള്ള കഥയൊക്കെ ഓർമ്മയുണ്ടായിരിക്കണം. അങ്ങനെ ഈ ശ്രീചക്രം പോയതോടെ കായംകുളം രാജ്യം ക്ഷയിച്ചു, അവിടുത്തെ പ്രതാപങ്ങളൊക്കെ അസ്തമിച്ചു. പിന്നീട് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഈ കായംകുളം രാജ്യം പിടിച്ചടക്കി, അത് തിരുവിതാംകൂറിനോട് ചേർത്തു. അക്കാലത്ത് കായംകുളം രാജ്യത്ത് ഒരു ആനയുണ്ടായിരുന്നു. കായംകുളം രാജാവിൻ്റെ കൊട്ടാരത്തിലെ ആനകളുടെ കൂട്ടത്തിൽ വളരെ സുന്ദരനായ ഒരു ആനയുണ്ടായിരുന്നു, ഒരു കുട്ടിക്കൊമ്പനാന. ഈ ആനയെ തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ട് അദ്ദേഹം അതിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. അവിടെ കൊട്ടാരത്തിലെ ലായത്തിലായിരുന്നു ഈ ആനയുടെ താമസം. ഈ ആനയ്ക്ക് പ്രത്യേക സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അഴകപ്പാപ്പിള്ള എന്നു പേരുള്ള ഒരു പാപ്പാനെ രാജാവ് നിയമിക്കുകയും ചെയ്തു. ഈ അഴകപ്പാപ്പിള്ളയും ആനയും ഏകദേശം ഒരേ പ്രായക്കാരായിരുന്നു. രണ്ടുപേർക്കും അന്ന് ഏകദേശം 25 വയസ്സോളം പ്രായമുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് കുറേ കാലങ്ങൾക്ക് ശേഷം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ രാജ്യം പത്മനാഭസ്വാമിക്ക് വെച്ചൊഴിഞ്ഞ് തൃപ്പടിദാനമായിട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതിന് കുറച്ച് കാലം മുമ്പായിട്ട് അദ്ദേഹം തിരുവട്ടാറ്റ് അമ്പലത്തിൽ ദർശനത്തിന് പോയി. അങ്ങനെ അദ്ദേഹം തിരുവട്ടാറ്റ് അമ്പലത്തിൽ പോയ സമയത്ത് കൊട്ടാരത്തിലുണ്ടായിരുന്ന ആനയെ അവിടെ നടക്കിരുത്തി. നടക്കിരുത്തി എന്ന് പറഞ്ഞാൽ ആനയെ അവിടെ കൊടുത്തു, ക്ഷേത്രത്തിന് കൊടുത്തു. കൊടുത്തത് മാത്രമല്ല, ഈ ആനയ്ക്ക് ആദികേശവൻ എന്ന് അവിടെ വെച്ച് പേരിടുകയും ചെയ്തു. അങ്ങനെ തിരുവട്ടാർ അമ്പലത്തിലെ ആനയായി തീർന്ന ആദികേശവനെ പിന്നീട് എല്ലാവരും തിരുവട്ടാറ്റ് ആദികേശവൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ആനയ്ക്ക് തിരുവട്ടാറ്റ് ആദികേശവൻ എന്ന പേര് വന്നത്. ആനയെ ഇങ്ങനെ തിരുവട്ടാറ്റ് അമ്പലത്തിലേക്ക് കൊടുത്തെങ്കിലും രാജാവിനെ ഈ ആനയോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. ഇത് ലക്ഷണമൊത്ത ഒരു ആനയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ആനയെ കാണാതിരിക്കാൻ വയ്യായിരുന്നു. അദ്ദേഹം ഈ അഴകപ്പാ പിള്ളയെ വിളിച്ചിട്ട് പറഞ്ഞു, ആനയെ എല്ലാ മാസവും 15-ാം തീയതി ഞാൻ ഉണരുമ്പോൾ എനിക്ക് കണി കാണാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണം. എനിക്കിവനെ മാസത്തിലൊരിക്കലെങ്കിലും കാണാതിരിക്കാൻ വയ്യ. അഥവാ അങ്ങനെ നിനക്ക് 15-ാം തീയതി കൊണ്ടുവരാൻ പറ്റുന്നില്ല എങ്കിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ എന്നെ നേരത്തെ അറിയിക്കണം. അഴകപ്പ പിള്ള സമ്മതിച്ചു. അങ്ങനെ അന്നു മുതൽ എല്ലാ മാസവും 15-ാം തീയതി ആദികേശവൻ തിരുവട്ടാറ്റ് നിന്ന് നടന്ന് തിരുവിതാംകൂറെത്തി രാജാവിനെ കണി കാണാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് ചെന്ന് നിൽക്കാൻ തുടങ്ങി. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് സാധാരണ രാവിലെ 3 മണിക്ക് മുമ്പ് ഉണരുമായിരുന്നു. അദ്ദേഹം അതിനുശേഷം നാമം ജപിക്കുകയും കൊട്ടാരത്തിനകത്ത് കുറച്ച് ഉല്ലാത്തുകയൊക്കെ ചെയ്യാറുണ്ട്. എല്ലാ 15-ാം തീയതിയും ആദികേശവൻ ചെല്ലുമ്പോൾ ഇന്ന സ്ഥലത്ത് ആദികേശവനെ നിർത്തണം എന്നൊക്കെ നേരത്തെ പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നതിനാൽ ഇങ്ങനെ രാജാവിന് കണി കാണാൻ ചെല്ലുന്ന ദിവസങ്ങളിൽ ആദികേശവൻ കൃത്യമായിട്ട് അതേ സ്ഥലത്ത് 3 മണിക്ക് മുമ്പായിട്ട് പോയി നിൽക്കുമായിരുന്നു. എന്നിട്ട് അവിടെ നിന്നൊരു പ്രത്യേക ശബ്ദമുണ്ടാക്കും. അങ്ങനെ ശബ്ദമുണ്ടാക്കുമ്പോൾ രാജാവിന് മനസ്സിലാവും ആദികേശവൻ വന്ന് താഴെ നിൽപ്പുണ്ടെന്ന്. അദ്ദേഹം കണി കാണാനായിട്ട് വാതിൽ തുറന്ന് ഇറങ്ങി വരും. ഇറങ്ങി വരുമ്പോൾ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഭക്ഷണം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അത് പഴക്കുലകൾ, ശർക്കര, തേങ്ങ, കരിമ്പ് ഒക്കെ ആയിരിക്കും. രാജാവ് ആദ്യം ആനയെ തന്നെ കണി കാണണം, തന്നെ കാണരുത് എന്ന് കരുതിയിട്ട് അഴകപ്പാ പിള്ള കുറച്ച് പുറകോട്ട് മാറി മറഞ്ഞു നിൽക്കുമായിരുന്നു. ആദികേശവനാണ് മുന്നിൽ നിൽക്കുക. രാജാവ് ആദികേശവനെ കണി കണ്ടതിന് ശേഷം അവൻ്റെ അടുത്തേക്ക് വന്ന് ഈ പഴമോ ശർക്കരയൊക്കെ എടുത്ത് വായിൽ വെച്ച് കൊടുക്കും. ആദികേശവൻ അത് വളരെ സന്തോഷത്തോടെ തിന്നുകയും ചെയ്യും. കുറച്ച് തിന്നതിന് ശേഷം ആദികേശവൻ പിന്നേക്ക് മാറി നിൽക്കും. അതിനർത്ഥം ഇനി താൻ തന്നെ എടുത്ത് കഴിച്ചോളാം എന്നാണ്. അത് രാജാവിന് മനസ്സിലാകുകയും ചെയ്യും. അതുകൊണ്ട് രാജാവ് പറയും, ശരി ശരി, നീ ഇനി തന്നെ കഴിച്ചോളൂ എന്ന് പറയും. അതിനുശേഷം അതെല്ലാം ആദികേശവൻ അവിടെ തന്നെ നിന്ന് തിന്നുകയും ചെയ്യും. അത്ര നേരം രാജാവ് അത് കണ്ടുകൊണ്ട് അവിടെ നിൽക്കും. അതിനുശേഷം അഴകപ്പാ പിള്ളയെ അടുത്തേക്ക് വിളിക്കും. അദ്ദേഹത്തിന് എല്ലാ മാസവും 2 മുണ്ടും 5 രൂപയും രാജാവ് കൊടുക്കുമായിരുന്നു. 5 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് വലിയ തുകയാണ് കേട്ടോ. ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞാലുടനെ ആദികേശവൻ രാജാവിൻ്റെ മുൻപിൽ ഒന്ന് കുമ്പിടും. കുമ്പിട്ട് തൊഴുതിട്ട് ഒരു ശബ്ദവും കൂടെ പുറപ്പെടുവിക്കും. അതിനർത്ഥം ഞാൻ പോകട്ടെ എന്നാണ്. അത് രാജാവിന് മനസ്സിലാവും. അദ്ദേഹം ആ ശരി, എന്നാലാവട്ടെ, അടുത്ത മാസം വരൂ എന്ന് പറയും. ആന തിരുവട്ടാറ്റേക്ക് തിരിച്ച് നടന്നു പോവുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ പെരുമാറാൻ തക്കവണ്ണം ബുദ്ധിയുള്ള ഒരു ആനയായിരുന്നു തിരുവട്ടാറ്റ് ആദികേശവൻ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ, ബുദ്ധി മാത്രമല്ല അതോടൊപ്പം തന്നെ സർവ്വലക്ഷണങ്ങളും തികഞ്ഞ ഒരാന തന്നെയായിരുന്നു തിരുവട്ടാറ്റ് ആദികേശവൻ. അതിൻ്റെ കൊമ്പുകൾ 2 നല്ല പോലെ കൂർത്ത് വളഞ്ഞവയും നല്ല ഭംഗിയുള്ളവയുമായിരുന്നു. അപ്പം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ കീഴ്വശത്തായിട്ട് 2 വരകളുണ്ട്. ആ വരകളും കൂടി കണ്ടാൽ വേറെ ഒരു കൊമ്പ് വളർന്ന് അതിനോട് ചേർന്ന് നിൽക്കുകയാണോ എന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ ആദികേശവന് 4 കൊമ്പാണ് എന്ന് ആൾക്കാർ പറയാറുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിൽ നിന്ന് നോക്കിയാൽ ഉള്ളതിനേക്കാളുള്ള ഉയരം അതിൻ്റെ മുന്നിൽ നിന്ന് നോക്കിയാൽ നമുക്ക് തോന്നുമായിരുന്നു. കാരണം അതിൻ്റെ മസ്തകത്തിൻ്റെ തലയ്ക്ക് അത്രയധികം പൊക്കമുണ്ട്, അതിൻ്റെ കാലുകൾക്കും നല്ല വണ്ണമുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ലക്ഷണമൊത്ത ഒരു ആനയാണ് ആദികേശവൻ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല. എന്തായാലും എല്ലാ മാസവും 15-ാം തീയതി രാജാവിനെ മുഖം കാണിക്കാൻ വേണ്ടിയിട്ട്, രാജാവിനെ കണി കാണാൻ വേണ്ടിയിട്ട് തിരുവട്ടാറ്റ് നിന്ന് ആദികേശവൻ നടന്ന് കൊട്ടാരത്തിലെത്തുമായിരുന്നു. ഒരു തവണ അഴകപ്പ പിള്ളയ്ക്ക് തീരെ സുഖമില്ലായിരുന്നു. അദ്ദേഹത്തിന് നടന്ന് കൊട്ടാരത്തിലേക്ക് വരാൻ കഴിവില്ലാതായിപ്പോയി. അന്ന് ആദികേശവനോട് അഴകപ്പ പിള്ള പറഞ്ഞു, കുട്ടാ കേശവ, നാളെയാണല്ലോ നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകേണ്ടത്, എനിക്ക് തീരെ സുഖമില്ല, ഇത്തവണ എൻ്റെ കുട്ടൻ തനിച്ച് പോയിട്ട് വരണം. ഒട്ടും പഠിക്കാതെ അന്ന് രാത്രി ആദികേശവൻ തനിച്ച് തിരുവട്ടാറ്റ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടന്നെത്തി രാജാവിനെ മുഖം കാണിച്ച് ഒട്ടും വഴി തെറ്റാതെ തിരിച്ച് തിരുവട്ടാറ്റത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ഇത്ര മിടുക്കനായ ആദികേശവനെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിരുന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നാടുനീങ്ങി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം മരിച്ചുപോയ വിവരം നാടെങ്ങും അറിഞ്ഞു, എല്ലാവർക്കും വലിയ വിഷമമായി. പക്ഷേ അഴകപ്പ പിള്ള ഇത് ആദികേശവനെ അറിയിച്ചില്ല, ആദികേശവനെ സഹിക്കാൻ പറ്റില്ല എന്ന് അഴകപ്പ പിള്ളയ്ക്ക് അറിയാമായിരുന്നു. അടുത്ത മാസം പതിവ് പോലെ 15-ാം തീയതി വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് കേശവനെയും കൊണ്ട് അഴകപ്പ പിള്ള കൊട്ടാരത്തിലെത്തി. എന്നിട്ട് പതിവ് സ്ഥലത്ത് നിന്ന് ശബ്ദം കേൾപ്പിച്ചു. എന്നാൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ പോലെ 3 മണിക്ക് എഴുന്നേൽക്കുന്ന ശീലം അന്നേരത്തെ രാജാവായിരുന്ന രാമവർമ്മയ്ക്കുണ്ടായിരുന്നില്ല. അദ്ദേഹം 4 മണിക്കായിരുന്നു എഴുന്നേറ്റുകൊണ്ടിരുന്നത്. 3 മണിക്ക് മുമ്പായിട്ട് കേശവൻ ഈ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ രാജാവ് ഞെട്ടി ഉണർന്നു. അദ്ദേഹം ഉറക്കത്തിലായിരുന്നു. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അതെന്ത് ശബ്ദമാണ് കേട്ടത്, ഒരു ആനയുടെ പോലെ ഉണ്ടല്ലോ, ആരെവിടെ ആനയെ കൊണ്ട് നിർത്തിയത് എന്ന് പറഞ്ഞ് അദ്ദേഹം ദേഷ്യപ്പെട്ടു. ഇത് കേശവൻ കേട്ടു. കേശവൻ അവിടെ നിന്ന് ഓടിപ്പോയി. വെറുതെ ഓടുകയായിരുന്നില്ല, അഴകപ്പ പിള്ളയെടുത്ത് തൻ്റെ പുറത്ത് വെച്ചുകൊണ്ടാണ് ഓടിപ്പോയത്. തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാറ്റിൻകര വരെ നിർത്താതെ ഓടിപ്പോയി നമ്മുടെ ആദികേശവൻ. നെയ്യാറ്റിൻകര ചെന്ന് നിന്നപ്പോൾ ആദികേശവനോട് അഴകപ്പ പിള്ള പറഞ്ഞു, കേശവ, നീ വല്ലാതെ പേടിച്ചു പോയല്ലോ. നമ്മൾ കേട്ടത് നമ്മുടെ രാജാവിൻ്റെ ശബ്ദമായിരുന്നില്ല, മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ ശബ്ദമായിരുന്നില്ല, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന് പകരം ചുമതലയേറ്റ രാമവർമ്മ രാജാവിൻ്റെ ശബ്ദമാണ് നീ കേട്ടത്. രാമവർമ്മ രാജാവിന് നിന്നെപ്പറ്റി അധികം ഒന്നും അറിയുകയുണ്ടായിരിക്കില്ല. മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ ശീലങ്ങളെപ്പറ്റി അദ്ദേഹം കേട്ടിട്ടുണ്ടായിരിക്കില്ല, അതുകൊണ്ടാണ് നിന്നെ വഴക്ക് പറഞ്ഞത്. അങ്ങനെയാണ് മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ മരണ വാർത്ത കേശവൻ അറിയുന്നത്. കേശവന് വലിയ വിഷമമായിപ്പോയി. കേശവൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. കണ്ണിൽ നിന്ന് കണ്ണുനീരിട്ടിട്ട് വീണുകൊണ്ടിരുന്നു. 6 ദിവസം കേശവൻ അവിടെ നിന്നു, ഒരു ഭക്ഷണവും കഴിക്കാതെ. അവിടെയൊക്കെയുള്ള നാട്ടുകാർ തിരുവട്ടാറ്റ് ആദികേശവൻ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ട് ഒരുപാട് ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. പക്ഷേ ഇതൊന്നും ഇവൻ കഴിച്ചില്ല. അവൻ കഴിക്കാത്തതുകൊണ്ട് അഴകപ്പ പിള്ളയും കഴിച്ചില്ല. അവർ രണ്ടുപേരും കരഞ്ഞുകൊണ്ട് നെയ്യാറ്റിൻകര നിന്നു. ഈ സമയത്ത് രാജാവിനോട് ചില സേവകന്മാർ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നാട് നീങ്ങിപ്പോയ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ കാണാൻ വേണ്ടിയിട്ട് ആദികേശവൻ എല്ലാ 15-ാം തീയതി ഇവിടെ വരാറുണ്ടായിരുന്നെന്നും അദ്ദേഹം ആനയെ കണി കാണാറുണ്ടായിരുന്നെന്നും ഒക്കെ അപ്പോഴാണ് രാജാവ് അറിയുന്നത്. തിരുവട്ടാറ്റ് ആദികേശവൻ തൻ്റെ ശബ്ദം കേട്ട് പേടിച്ച് ഓടിപ്പോയി എന്ന് കേട്ടതോടെ രാമവർമ്മ രാജാവിന് വലിയ വിഷമമായി. അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ സേവകരോട് നെയ്യാറ്റിൻകരയിലേക്ക് പോയി ആദികേശവനെ വിളിച്ചുകൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. കൊട്ടാരത്തിലെ കുറേ ഉദ്യോഗസ്ഥന്മാർ അപ്പോൾ തന്നെ നെയ്യാറ്റിൻകര എത്തി അഴകപ്പ പിള്ളയോട് പറഞ്ഞു. ആദികേശവനെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് വരാൻ പറഞ്ഞു. പക്ഷേ അഴകപ്പ പിള്ള പറഞ്ഞിട്ട് പോലും കേശവൻ അവിടെ നിന്ന് അനങ്ങിയതേയില്ല. രാജാവ് 2 ആൾക്കാരെ അയച്ചു. അപ്പോഴും ആദികേശവൻ അവിടെ നിന്ന് അനങ്ങാൻ കൂട്ടാക്കിയില്ല. ഇതറിഞ്ഞ രാജാവ് അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ പോയി കേശവനെ കാണാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് യാത്ര തിരിക്കാൻ ഒരുങ്ങി. ഇതറിഞ്ഞ അഴകപ്പ പിള്ള ആനയോട് പറഞ്ഞു, കുഞ്ഞെ, നീ അങ്ങോട്ട് ചെല്ലാതെ രാജാവ് ഇങ്ങോട്ട് വന്ന് നമ്മളെ കാണുന്നത് നാണക്കേടാണ്, അത് ശരിയല്ല, അതിന് നീ ഇടവരുത്തരുത്, നമുക്ക് അങ്ങോട്ട് പോയി രാജാവിനെ മുഖം കാണിക്കാം. അതോടെ ആദികേശവൻ ഇളകി. അവൻ അഴകപ്പ പിള്ളയോടൊപ്പം തിരിച്ച് നടന്ന് തിരുവനന്തപുരത്തേക്ക് പോയി. പക്ഷേ 6 ദിവസമായിട്ട് ഭക്ഷണവും വെള്ളവും ഒന്നും ഇല്ലാതെ ഒറ്റ നിപ്പായിരുന്ന ആദികേശവൻ വല്ലാതെ ക്ഷീണിച്ചിരുന്നു. അഴകപ്പ പിള്ളയുടെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല. അദ്ദേഹവും വല്ലാതെ ക്ഷീണിച്ചു പോയിരുന്നു. ആനയ്ക്കൊപ്പം അദ്ദേഹവും കഴിക്കാതെ ഇരിക്കുകയായിരുന്നല്ലോ. തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്കും അവർ വല്ലാതെ ക്ഷീണിച്ചു. രാജാവാണെങ്കിൽ കേശവനെ കഴിക്കാൻ വേണ്ടിയിട്ട് പഴവും ശർക്കരയും ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കേശവനെ കണ്ട മാത്രയിൽ രാജാവ് ചെന്ന് ഒരു പഴക്കൊല്ലെടുത്ത് കേശവനെ നേരെ നീട്ടി. പക്ഷേ കേശവൻ വാങ്ങിയില്ല. അപ്പോൾ എല്ലാവർക്കും അത്ഭുതമായപ്പോൾ എന്തുകൊണ്ടാണ് കേശവൻ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാത്തത്. അപ്പോൾ അഴകപ്പാപ്പിള്ള പറഞ്ഞു, തമ്പുരാനെ അവൻ ഭക്ഷണം വാങ്ങാത്തതിന് കാരണവും കുളിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അങ്ങയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങുന്നതിന് മുമ്പ് കുളിക്കണമെന്നുണ്ട്, അതുകൊണ്ടാണ് അവൻ അങ്ങയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങാത്തത്. അപ്പോൾ രാജാവ് ഉടൻ തന്നെ അവനെ കുളിപ്പിച്ചിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അഴകപ്പാപ്പിള്ള പോയി ആനയെ കുളിപ്പിച്ചു കൊണ്ടുവന്നു. കുളിച്ചതിന് ശേഷം അവൻ രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചു. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ദുഃഖം കൊണ്ട് കരയുന്നുണ്ടായിരുന്നു തിരുവട്ടാറ്റാദികേശവൻ. പിന്നീടുള്ള എല്ലാ മാസവും 15-ാം തീയതി തനിക്കും കണി കാണാൻ വേണ്ടിയിട്ട് ആദികേശവനെ കൊണ്ടുവരണം എന്ന് രാമവർമ്മ രാജാവ് അഴകപ്പാപ്പിള്ളയോട് പറഞ്ഞേൽപ്പിച്ചു. പക്ഷേ 3 മണിക്ക് വരണ്ട, 4 മണിക്ക് വന്നാൽ മതി എന്നും പറഞ്ഞു. പിന്നീട് എല്ലാ മാസവും ആദികേശവൻ രാജാവിനെ മുഖം കാണിക്കാൻ 4 മണിക്ക് കൊട്ടാരത്തിലെത്തുമായിരുന്നു. ഈ ആദികേശവൻ രാജാവിന് മാത്രമായിരുന്നില്ല പ്രിയങ്കരനായിരുന്നത്, അവനെ കണ്ടിട്ടുള്ള ജനങ്ങൾക്കെല്ലാം അവൻ പ്രിയങ്കരനായിരുന്നു. അവൻ്റെ കഴുത്തിൽ 3 ഇഴകളുള്ള ഒരു മണിമാലയായിരുന്നു ഇട്ടിരുന്നത്. മറ്റുള്ള ആനകൾക്ക് പിടിച്ചിളക്കാൻ പോലും പറ്റാത്ത വലിയ തടികൾ കേശവനെ കൊണ്ട് പിടിപ്പിച്ച് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഇടിപ്പിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ജോലികൾ ചെയ്യണമെങ്കിൽ അഴകപ്പാപ്പിള്ളയ്ക്കും ആദികേശവസ്വാമിക്കും പ്രത്യേകിച്ച് പണം കൊടുക്കണം എന്ന് കേശവന് നിർബന്ധമായിരുന്നു. അങ്ങനെ കൊടുത്തതിന് ശേഷം അവനോട് പറഞ്ഞാൽ അവൻ എന്ത് പണിയും ചെയ്യും. അത് മറ്റാരെങ്കിലും പറഞ്ഞാൽ കേശവൻ ചെയ്യുകയുമില്ല, അഴകപ്പാപ്പിള്ള തന്നെ ചെയ്യുകയും വേണം. ഇനി ആരെങ്കിലും തിരുവട്ടാറ്റ് ആദികേശവസ്വാമിക്ക് പണം കൊടുക്കാം, അഴകപ്പാപ്പിള്ളയ്ക്ക് പണം കൊടുക്കാം എന്ന് പറഞ്ഞ് കേശവനെ കൊണ്ട് പണി എടുപ്പിച്ചിട്ട് ആ പണം കൊടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ, അത് കേശവൻ അറിയുകയാണെങ്കിൽ, ആ പിടിച്ചു കൊണ്ടുപോയി തടിയെടുത്ത് ദൂരെ എവിടെയെങ്കിലും മറ്റാർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇടാനും കേശവന് മടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അവർ തങ്ങളുടെ വാക്ക് പാലിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ കേശവൻ ആ തടി തിരിച്ച് വീണ്ടും പഴയ സ്ഥാനത്ത് കൊണ്ടുപോയി ഇടുമായിരുന്നുള്ളൂ. അങ്ങനെയുള്ളൊരു ആനയായിരുന്നു തിരുവട്ടാറ്റ് ആദികേശവൻ. 85 വയസ്സാകുന്നത് വരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു. അവസാനം അഴകപ്പാപ്പിള്ളയ്ക്ക് തീരെ വയ്യാതായി, അദ്ദേഹത്തിന് ക്ഷീണം കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാതായി. ആനയായതിനാൽ ആദികേശവൻ അത്രയ്ക്ക് ക്ഷീണം ബാധിച്ചിരുന്നില്ല. എന്നാൽ തനിക്ക് മറ്റൊരു പാപ്പാൻ വരുന്നത് ആദികേശവൻ ഇഷ്ടമായിരുന്നില്ല. നടക്കാൻ വയ്യാതായെങ്കിലും അഴകപ്പാപ്പിള്ള എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അത് തനിച്ചു പോയി നടത്തി കൊടുക്കുന്നതിന് ആദികേശവന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. പാപ്പാൻ കൂടെ ഇല്ലെങ്കിലും പാപ്പാൻ പറഞ്ഞു ചെയ്യിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ആദികേശവൻ കണ്ടറിഞ്ഞ് ചെയ്യുമായിരുന്നു. അഴകപ്പാപ്പിള്ള കിടന്ന് കഷ്ടപ്പെടാതെയാണ് മരിച്ചത്. അദ്ദേഹം മരിച്ച കാര്യം ആരും ആദികേശവനെ അറിയിച്ചില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കരച്ചിലൊക്കെ കേട്ടപ്പോൾ കേശവൻ അത് മനസ്സിലായി. അഴകപ്പാപ്പിള്ളയുടെ മുറ്റത്തായിരുന്നു ആദികേശവൻ നിന്നിരുന്നത്. കാര്യം മനസ്സിലാക്കിയ ആദികേശവൻ അവിടെ നിന്ന് പതുക്കെ നടന്ന് പറമ്പിൽ ചെന്ന് അങ്ങ് കിടന്നു. ആൾക്കാർ ചെന്ന് നോക്കുമ്പോൾ ആദികേശവനും മരിച്ച് കിടക്കുകയാണ്. അങ്ങനെ തൻ്റെ പ്രിയപ്പെട്ട പാപ്പാൻ്റെ ഒപ്പം മരിച്ചു പോയ ഒരാന കൂടിയാണ് തിരുവട്ടാറ്റ് ആദികേശവൻ. അഴകപ്പാപ്പിള്ളയെ അടക്കിയ പറമ്പിൽ തന്നെയാണ് ആദികേശവൻ്റെ മൃതശരീരവും അടക്കിയത്. ജീവിതകാലം മുഴുവൻ പുലർത്തിക്കൊണ്ടു പോകുന്ന അസാമാന്യമായ ഒരു സൗഹൃദത്തിൻ്റെ കഥ കൂടിയാണ് അഴകപ്പാപ്പിള്ളയുടെയും തിരുവട്ടാറ്റ് ആദികേശവൻ്റെയും കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം. Thank you.